പേജ് നമ്പർ 58, ഭാഗം 6. രണ്ടു മൂന്ന് ദിവസമായി കുർബാനയുടെ നേരത്ത് കരീക്കൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നു. ഇരുട്ട് തെളിയുമ്പോൾ മർഘലീത്ത പ്രത്യക്ഷപ്പെടും. കുർബാനയുടെ നേരത്തൊഴികെ ഒരിക്കലും ഈ പരീക്ഷണം കരീക്കനെ അലട്ടുന്നില്ല. സക്രാരിക്കു മുന്നിൽ കരീക്കന് ഏകാന്തത നഷ്ടപ്പെടുകയാണ്. അയാൾ പതറുന്നു. കുർബാനയ്ക്കിടയിൽ വെച്ച് തണുത്തതും ചെറിയൊരു മൂളക്കത്തോടു കൂടിയതുമായ കാറ്റുതും പോലെയാണ് മർഘലീത വരിക. അതോടെ ദൈവവുമായുള്ള ബന്ധത്തിന്റെ പട്ടുചരട് മുറിഞ്ഞ് അയാൾ നിരത്തു വീണുപോകുന്നു. അതയാളെ പേടിപ്പിച്ചു, അസ്വസ്ഥനാക്കി, വിവശനും നിസ്സഹായനുമാക്കി. ഉണ്ണുന്ന ചോറിലും കുടിക്കുന്ന വെള്ളത്തിലും കിടക്കുന്ന കിടക്കയിലും ദൈവത്തെ അറിഞ്ഞുകൊണ്ടാണ് കരീക്കൻ നിന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞിന്റെ മിടിപ്പ് എന്നോണം ദൈവത്തിന്റെ മിടിപ്പ് തന്നിലുണ്ടാകുന്നതാണ് ജീവന്റെ ലക്ഷണം എന്ന് അയാൾ കരുതിയിരുന്നു. മർഘലീതയുടെ ഇടപെടൽ തനിക്കും ദൈവത്തിനുമിടയിൽ വലിയ വിള്ളലുണ്ടാക്കുന്നു. കയ്യെത്തി പിടിക്കാനാവാത്ത അകലത്തിലേക്ക് ദൈവം നീങ്ങിപ്പോകുന്നത് പോലെ. ഓരോ കുർബാനയിലും മനസ്സുകൊണ്ട് കുരിശു ചുമന്ന് നടക്കുന്നവനാണ് കരീക്കൻ. പച്ചമാംസത്തിൽ ആണി അടിച്ചിറക്കുന്നതിന്റെ വേദന കുർബാനയിൽ അയാൾ സാക്ഷാത്കരിച്ചിരുന്നു. ചോരയും ഞരമ്പും മാംസകഷ്ണങ്ങളും ചിതറിത്തെറിച്ച് ചമ്മട്ടിയടികളിൽ പുളഞ്ഞ് പേശികൾ വലിഞ്ഞ് ഞരമ്പുകൾ പൊട്ടി മുഖത്ത് തെറിച്ച് തുപ്പലിൽ മലിനായി സഖാരിക്ക് മുൻപിൽ അയാൾ നിന്നു. ഏകാന്തനും ചകിതനുമായൊരു മനുഷ്യൻ, ദുഃഖിതൻ, കാരണങ്ങളില്ലാത്ത വേദന കൊണ്ട് തളർന്നു പോകുന്നവൻ, ഒന്നിനാലുമല്ലാതെ അപമാനിക്കപ്പെടുന്നവൻ. ദൈവമേ, ഏതാണ് സത്യം? മനസ്സിനെ മുൾമുനയിൽ നിർത്തി അയാൾ ചോദിച്ചുകൊണ്ടിരിക്കും, എനിക്ക് തെറ്റിയോ? ഈ രാജപാതകൾ നിന്റേതു തന്നെയോ? ഞാൻ കിടന്നുഴലുന്ന ഊടുവഴികൾ, കുപ്പിച്ചില്ലുകൾ, പാമ്പുകളും തേളുകളും പേടിപ്പിക്കുന്ന നിഴലുകൾ, കള്ളന്റെയും കൊലപാതകയുടെയും കാലശകൾ, വെറു പിടിച്ച മൃഗത്തിന്റെ മണം, ഇതൊന്നും നിന്റേതല്ലേ? കുർബാനയിൽ ഈ ദിവസങ്ങളിലൊന്നും ചെറിയൊരു ചാട്ടവാറാടിയുടെ വേദന പോലും സാക്ഷാത്കരിക്കാൻ അയാൾക്കായില്ല. മനം മയക്കുന്ന പോലെ അയാൾ പാടാറുള്ള പാട്ടുകൾ വരണ്ട തൊണ്ടയോടെ പാടി ഒപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉറച്ചതും ധീരവുമായ പ്രസംഗങ്ങൾ തപ്പിത്തടഞ്ഞും വഴിമുട്ടിയും ഇടറുന്നു. മറന്നു വെച്ചൊരു പൊതിക്കെട്ട് പോലെ മർഘലീത്തയെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. കരീക്കന് തീർച്ചയായി. വാടിക്കരിഞ്ഞാണ് അയാൾ പള്ളിയിൽ നിന്ന് പുറത്തു കടക്കുക. മുറിയിലെത്തിയ ചാരുകസേരയിൽ ചുരുണ്ടുകൂടും. അയാൾക്കൊരക്ഷരം വായിക്കാനോ എഴുതാനോ കഴിഞ്ഞില്ല. ഏറ്റവും പ്രിയപ്പെട്ട ചരിത്ര പഠനങ്ങൾ പോലും അയാൾ ഉപേക്ഷിച്ചു. ചരിത്ര പുസ്തകങ്ങൾ അയാൾക്കു ചുറ്റും കുന്നുകൂടി കിടന്നു. ആറാത്ത കനല് പോലെയാണ് മനസ്സ്. മേലാസകലം പൊള്ളിക്കുന്നു. ഇത്രയ്ക്ക് ചൊടിയും ചുണയും ഇല്ലാതെ ധാനിയലച്ചൻ അയാൾ ഇതുവരെ കണ്ടിട്ടില്ല. തനിക്ക് എന്താ പറ്റിയടോ? അച്ഛൻ ചോദിച്ചു. കുളിയില്ല, ജപമില്ലാണ്ട് എന്തിരിപ്പണത്? തനിക്ക് വല്ല മഞ്ഞപ്പിത്തണ്ട? മഞ്ഞപ്പിത്തണെങ്കിൽ കുറാഞ്ചേരിക്ക് വിട്ടോ? മൂന്നേ മൂന്ന് ദിവസത്തെ പച്ചമരുന്നാ വേണ്ടോ? ആദ്യം തന്നെ താനൊരു കാര്യം ചെയ്യേ, ആ മൂത്രത്തിൽ രണ്ട് വറ്റിട്ട് നോക്ക്, അപ്പറിയാം. ആ മഴപ്പകൽ ഉടനീളം തിരിച്ചും മറിച്ചും ചിന്തിച്ച് കരീക്കൻ ചാരുകസേരയിൽ ചുരുണ്ടുകൂടി. ചിലപ്പോൾ അയാൾക്ക് തോന്നും മർഘലീത്ത അയാൾക്കൊരു പ്രശ്നമല്ലെന്ന്. അതോടെ വളരെ ഉത്സാഹത്തിൽ വായിക്കാനോ പഠിക്കാനോ ഉള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നത് അയാൾ കാണും. പ്രവർത്തിക്കാനുള്ള 100 പദ്ധതികൾ അയാൾക്കുണ്ടാവും. അടുത്ത നിമിഷം ഉള്ളിൽ നിന്ന് ഒരാന്തര പോലെ മർഘലീത്ത വരും. അവളുടെ നോട്ടം, ഒരിക്കലും വിടർന്നു കണ്ടിട്ടില്ലാത്ത ചിരി, നെറ്റിക്കിരുവശത്തും ഇറങ്ങിക്കിടക്കുന്ന മുടിയുടെ വളവുകൾ, നേർമയുള്ള വിരലുകൾ, ഇമ്പമായ മൂളും പോലെ കരീക്കനെന്ന വിളി. അത് കേൾക്കാതെ കാണാതെ ഇരിക്കും തോറുമുള്ള ഓരോ നിമിഷവും നഷ്ടമാണെന്ന് തോന്നൽ. വേറൊന്നും വേണ്ട, അവൾ അടുത്തുണ്ടായാൽ മതി. കണ്ണുയർത്തി അവളെ കാണുകയോ അവളെ കേൾക്കുകയോ വേണ്ട, അടുത്ത് അവളുണ്ട് എന്ന അറിവ് മാത്രം മതി. ഓർമ്മകൾ എങ്ങനെ പാപമാകും? മർഘലീത്തയെ ഓർക്കുന്നത് തെറ്റല്ലെന്ന് കരീക്കൻ കരുതുന്നു. എന്നാൽ ഓർമ്മകൾ മാത്രമായിരുന്നില്ല അയാളുടെ സങ്കടം. മർഘലീത്തയ്ക്ക് വേണ്ടി വരിഞ്ഞു മുറുകുന്ന ഒരുടൽ അയാൾക്കുണ്ടാവുകയാണ്. അരുതെന്ന് പറഞ്ഞാൽ അറിയാത്ത ഉടൽ, ഓരോ ഇഞ്ചിലും അവളെ ആവശ്യപ്പെടുന്ന നിസ്സഹായമായ ഒരുടൽ. ഒരുപക്ഷെ കരീക്കൻ ഓർത്തു, ഉടലിന്റെ വിളി മറികടക്കാൻ എല്ലാവരും ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ടാവും. ആസ്പിറൻസിയിൽ അവർ 2-3 പേർ ധീരമായി ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. നിരന്തരമായ പ്രാർത്ഥന കൊണ്ടും ധ്യാനം കൊണ്ടും ഉടലിനെ മറികടക്കാമെന്ന് അന്നൊക്കെ തെളിയിച്ചിട്ടുമുണ്ട്. അപ്പോഴും കരീക്കന് സംശയം ബാക്കിയായിരുന്നു. എന്തിനാണ് ഉടലിനെ മറികടക്കുന്നത്? കരീക്കന് അതിനുത്തരം കിട്ടിയിട്ടില്ല. ദൈവത്തിനും മർഘലീത്തയ്ക്കുമിടയിൽ വേറെ ഒരു വഴിയില്ലെന്ന് അയാൾ കാണുന്നു. ഒന്നുകിൽ ദൈവത്തിലേക്ക്, അല്ലെങ്കിൽ മർഘലീത്തയിലേക്ക്. ഏതിലെ വേണമെങ്കിലും കരീക്കന് വഴിപിരിയാം. മർഘലീത്തയും കരീക്കനും അന്വേഷിക്കുന്നതൊന്നാവാം, പക്ഷെ ഒന്നിച്ചുള്ള അന്വേഷണം പാടില്ല. അവർ മണ്ണും വെള്ളവുമാണ്, ഒറ്റയ്ക്കൊറ്റയ്ക്ക് നന്ന്, കൂടിക്കലർന്നാൽ ചെളിയാണ്. കരീക്കന് വിരോധം തോന്നി. ഇത് പ്രകൃതി വിരുദ്ധമായ സങ്കല്പമാണ്, കൃത്രിമം. മണ്ണും വെള്ളവും കൂടിക്കലരാതിരുന്നാൽ ഭൂമി എങ്ങനെയായിരിക്കും? ഭൂമിയുടെ നിറം എന്തായിരിക്കും? കൂടിക്കലരിൽ നിന്നുണ്ടായ പരിചിതവും പ്രിയപ്പെട്ടതുമായ ഈ ഭൂമിക്കപ്പുറം ഒരു വിശുദ്ധ ഭൂമിയോ അതിന്റെ നിറമോ സങ്കല്പിക്കാൻ കരീക്കന് കഴിയില്ല. എന്നിട്ടും പാപത്തോടും സാത്താനോടും ബന്ധപ്പെടുത്തിയല്ലാതെ റോയ് ഫ്രാൻസിസ് കരീക്കനും മർഘലീത്തയെ പറ്റി ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നയാൾ വേദനിച്ചു. എല്ലാ കരുണാമയന്മാരും അങ്ങനെയാണ്. കരീക്കൻ അത്ഭുതം തോന്നി. അവർ പട്ടിയെ സ്നേഹിച്ചു, പൂച്ചയെ സ്നേഹിച്ചു, ചെന്നായിയെ സ്നേഹിച്ചു, പ്രകൃതി അപ്പാടെ സ്നേഹിച്ചു, ദരിദ്രരെയും രോഗികളെയും അഗതികളെയും സ്നേഹിച്ചു. കരുണ കൊണ്ട് അവർ ഉപജീവനം കഴിച്ചു. മർഗലീത്തിയെ പുറം കൈകൊണ്ട് തട്ടിക്കിഴിച്ചു. കടുത്ത വികാരങ്ങളുടെ പ്രഭയിൽ മുങ്ങിക്കുളിച്ചുള്ള അവളുടെ നിൽപ്പ് കണ്ട് അവർ പേടിച്ചതുമാകാം. അവളിൽ നിന്ന് തുടങ്ങിയാൽ അവളിൽ ഒടുങ്ങിത്തീരുകയേയുള്ളൂ. സത്യം തേടി നടന്നവരൊക്കെ പുല്ലുമൂടിയാ കിണർ കണ്ടൊഴിഞ്ഞ് നടന്നിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവത്തിനും മർഗലീത്തയ്ക്കും കൂടി ഒരു വഴിയില്ല. ഇല്ലേ, ഇല്ലെന്ന് തീർത്തു പറയാൻ കരീക്കന്റെ നീതിബോധം അനുവദിക്കുന്നില്ല. മർഗലീത്തയ്ക്ക് ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം ഒരിക്കലും പാപത്തിലേക്കുള്ള പാതയാണ് അവളെന്ന് വിധിക്കില്ല. എല്ലാവരും കൂടി മർഗലീത്തയെ ചതിക്കുകയാണ്. അതിൽ കരീക്കന്റെ പങ്കും ചെറുതല്ല. ദൈവം എന്നോട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് കരീക്കൻ ഇതുവരെ മർഗലീത്തയ്ക്ക് ഉത്തരം കൊടുത്തിട്ടില്ല. എല്ലാവരും ഇങ്ങനെയൊക്കെ ചോദിച്ചതുകൊണ്ടാവാം ഏകാന്തവും വേദനാനിർഭരവുമായി ഈ വഴിയിലൂടെ കടന്നുപോയിട്ടുണ്ടാവുക. സ്വന്തം വിചാരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടാവില്ല. വിചാരമല്ല, വിശ്വാസമാണ് പ്രധാനം. റോയ് ഫ്രാൻസിസ് കരീക്കനും വിചാരങ്ങൾ തുറന്നു പറയുന്നില്ല. എത്ര വിദഗ്ധമായ ഒരു ജോഡി വസ്ത്രങ്ങൾ അയാൾ മറന്നുവെച്ചു. മർഗലീത്തയെ എവിടെയെങ്കിലും മറന്നുവെക്കാൻ കഴിഞ്ഞെങ്കിൽ? അന്ന് സന്ധ്യയ്ക്ക് ആ മഴക്കാലത്തെ ഏറ്റവും ഭയങ്കരമായ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാലോചനയുമില്ലാതെ കരീക്കൻ സൈക്കിളെടുത്ത് പുറപ്പെട്ടു. കാറ്റും മഴയും കൂസാതെയുള്ള ആ പോക്ക് കണ്ട് ധാനിയലച്ഛന് ദേഷ്യം വന്നു. ഡോ, താൻ എന്താ ഈ കാട്ടനെ? ധാനിയലച്ഛൻ ചോദിച്ചു. കരീക്കൻ തിരിഞ്ഞു നോക്കിയില്ല. ഡോക്ടറെ കാണാൻച്ചാ, എന്റെ കാറ കൊണ്ടക്കൂടെ ഈ പരിമഴയത്ത് ആ ലൊക്കട സൈക്കിൾ തന്നെ വേണം. ധാനിയലച്ഛൻ ചവിട്ടുപടിയിലേക്ക് ഇറങ്ങി വന്ന് വിളിച്ചു ചോദിച്ചു. കരീക്കൻ കേട്ടില്ല. അയാൾ പടി കടന്നുപോയി. ചെറുപ്പക്കാരച്ഛന്മാർ കുഴപ്പക്കാരാണ്, ധാനിയലച്ഛൻ വിചാരിച്ചു. എന്ത് പല വിചാരങ്ങളാണ് തലയിലെന്ന് ആർക്കറിയാം. പുതുപ്പെണ്ണ് പെരപ്പുറം അടിക്കും, പിന്നെ പരിയപ്പുറം കൂടി അടിക്കില്ല എന്ന് പറയണ മാതിരിയാണ് അവരുടെ ആദർശത്തിന്റെ കാര്യം. പട്ടം കിട്ടിയ ആദ്യത്തെ വിചാരം നമ്മൾ ഗസ്താണെന്നാ. കുറെ കഴിയുമ്പോൾ തന്നെത്താനെ പഠിച്ചോളൂ. ക്രിസ്തുവിന് ക്രിസ്തുവിൻ്റെ വഴി, നമുക്കതിന് ശേഷമുള്ള വഴിയാണെന്ന്. മഞ്ഞപ്പിത്തുള്ള ഒരു മഴയത്ത് സൈക്കിൾ ചവിട്ടി നടന്നിട്ട് വരുത്തി കൂട്ടുന്നതിനൊന്നും ആദർശ ധീരത എന്നല്ല പറയുക. ധാനിയലച്ഛൻ വിളിച്ചു പോകുന്നതൊന്നും കരീക്കൻ കേൾക്കാനിട്ടല്ല. ധാനിയലച്ഛനോട് അയാൾക്കുള്ളിൽ പിണക്കമുണ്ടായിരുന്നു. മർഗലീത്തയെപ്പറ്റി അകത്തും പുറത്തും നടക്കുന്ന അടക്കി പിടിച്ച വർത്തമാനങ്ങളിൽ നിന്നും ധാനിയലച്ഛൻ കരീക്കനെ മനഃപൂർവ്വം ഒഴിവാക്കിയിരുന്നു. താൻ എന്തിനാ കോഴിമുട്ട ഇടാൻ പോണോണം ഇടയ്ക്കിടയ്ക്ക് മഠത്തിലേക്ക് ഓടണേ? താൻ അവിടുത്തെ കപ്ലോനൊന്നല്ലോ. ധാനിയലച്ഛൻ പലതവണ കരീക്കനെ പരിഹസിച്ചിട്ടുണ്ട്. ഒക്കേനും ഒരടുക്കോ ഒതുക്കം വേണടോ. ഇത്തരം ഗുണദോഷങ്ങൾ കരീക്കന് വലിയ വിമിഷ്ടമുണ്ടാക്കിയിരുന്നു. കാര്യങ്ങളെ അവയുടെ ഉയർന്ന മാനങ്ങളിൽ നിന്ന് ചെളിക്കുഴിയിലേക്ക് വലിച്ചു താഴ്ത്തലാണത്. ധാനിയലച്ഛന്റെ സുഹൃത്തും സമപ്രായക്കാരനുമാണ് കപ്ലോനച്ഛൻ. സെമിനാരിയിൽ അവർ ഒന്നിച്ചുണ്ടായിരുന്നു. ധാനിയലച്ഛന്റെ ആശയങ്ങൾ തന്നെയാണ് കപ്ലോനച്ഛൻ്റെയും. ഒരച്ചിലിട്ട വാർത്ത പോലെ അങ്ങനെ കുറച്ച് പേരുണ്ട്. അവരൊക്കെ എവിടെയാണ് ഉറച്ചു പോയിട്ടുള്ളതെന്ന് ദൈവം തമ്പുരാനെ അറിയും. ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളിലും പാപം വീർത്തു നിൽക്കുന്നതായിട്ടാണ് അവരുടെ തോന്നൽ. അതിനാൽ വളരെ സംശയാലുക്കളും പേടിത്തൂറികളുമായിട്ടാണ് അവരുടെ ജീവിതം. പാപികളെ പിടികൂടാൻ വലയം കൊണ്ട് നടക്കുന്നത് പോലെ തോന്നും ഓരോ ചലനവും. കപ്ലോനച്ചൻ മാത്രമല്ല, സുപ്രേടത്തിയമ്മയും പാപികളെ പിടികൂടാൻ ആക്രാന്തം കാട്ടാറുണ്ട്. കപ്ലോനച്ചന്റെ മുമ്പിൽ വരുന്ന പാപികൾ അധികവും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ദരിദ്ര വീടുകളിൽ നിന്ന് വന്ന കന്യാസ്ത്രീകളായിരിക്കും. സുപ്രേടത്തിക്ക് പണക്കാരും തറവാട്ടുകാരും മതി. അല്ലാത്തവരോടൊക്കെ സുപ്രേടത്തി മയമില്ലാത്ത അധികാര സ്വരത്തിലെ പെരുമാറൂ. ശിക്ഷാരീതികളും കടുപ്പമായിരിക്കും. നിങ്ങളുടെ വീട്ടുപേരെന്തൂന്നാ? ആരെ കണ്ടാലും സുപ്രേടത്തി വീട്ടുപേര് ചോദിക്കും. വീട്ടുപേര് പ്രസിദ്ധമായതാണെങ്കിൽ സുപ്രേടത്തിയുടെ ഇറുക്കി പിടിച്ച മുഖം തെളിയും. ആ, വലിയ തറവാടിയോളാ, എനിക്കറിയാം. ഒരുപാട് സ്വത്തുള്ള കൂട്ടരാ. എൻ്റെ അമ്മാമേരെ അപ്പാപ്പൻ്റെ അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധവും ആ തറവാടി ലക്ഷ്യപ്രഭുക്കളോട് സുപ്രേടത്തിക്ക് ചാർത്തിക്കാട്ടാനുണ്ടാവും. ധാരാളം സങ്കടങ്ങളുള്ള കന്യാസ്ത്രീകളാണ് കപ്ലോന്റെ കക്ഷികൾ. ഉറക്കെ വർത്തമാനം പറയാൻ പോലും പേടിയുള്ളവർ. നേരത്തെ ഉച്ചയിൽ അവർ പറയുന്ന പരാതികൾ മുഴുവൻ കപ്ലോനച്ഛൻ ക്ഷമയോടെ മൂളി കേൾക്കും. പങ്കപ്പാടുകളൊക്കെ ഈശോയ്ക്ക് കാഴ്ചവെക്കണം. 11 മണിക്കൂർ കഠിനാധ്വാനം ചെയ്തതിന്റെ ശേഷം അരമണിക്കൂർ കൂടി നിങ്ങളോട് അധ്വാനം ചെയ്യാൻ കൽപ്പിക്കുകയാണെങ്കിൽ സന്തോഷിക്കണം. ദൈവം നിങ്ങൾക്ക് അവസരം തരികയാണ്. പട്ടിണിയുടെയും കഠിനാധ്വാനത്തിന്റെയും അപമാനത്തിന്റെയും സങ്കടങ്ങൾ ഇഹലോകത്ത് പരിഹരിക്കപ്പെടുന്നില്ല. കരീക്കൻ, മർഗലീത്ത കരീക്കൻ എഴുതി. അതൊക്കെ പരലോകത്തേക്ക് നീക്കിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് പാചകം തുടങ്ങിയാൽ രാത്രി 10 മണിയായിട്ടും അടുക്കളയിൽ നിന്ന് കയറാൻ പറ്റാത്ത ഏലീഷ സിസ്റ്ററോട് തന്നെയാണ് അരമണിക്കൂർ കൂടി ജോലി ചെയ്ത് ഈശോയ്ക്ക് സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നത്. എപ്പോഴും അടുക്കളക്കാരിയാകുന്നതിൻ്റെ പുണ്യം ഏലീഷ സിസ്റ്റർക്കും എപ്പോഴും പുലിയോലിക്കാരിയാവുന്നതിൻ്റെ പുണ്യം ജസീന്ത സിസ്റ്ററിക്കും നീക്കിവെച്ചിരിക്കുകയാണ്. അഗത സിസ്റ്ററുടെ അപ്പനും അമ്മയും കാണാൻ വരുമ്പോൾ സൽക്കാരം പാല് കുറഞ്ഞ ചായ കൊണ്ടും ഒരു കൊല്ലം പഴക്കമുള്ള കേക്ക് കൊണ്ടും ആവുന്നതിനെ അഗത സിസ്റ്റർ ഈശോയ്ക്ക് കാഴ്ചവെക്കുന്നു. അഗതയുടെ അപ്പനും അമ്മയും വല്ലപ്പോഴും കേക്ക് കാണുന്നത് തന്നെ മഠത്തിൽ വരുമ്പോഴാണ് നടക്കി പിടിച്ച ചിരികളും ഈശോയ്ക്ക് കാഴ്ചവെക്കപ്പെടുന്നു. രഹസ്യങ്ങളുടെ ഉള്ളറകളിലേക്ക് ചില മിന്നാമിന്നി വെളിച്ചങ്ങൾ വല്ലപ്പോഴും മർഗരീതയുടെ കത്തുകളിൽ ഉണ്ടാവാറുണ്ട്. ഭക്തസംഘടനകൾക്ക് പാടാനുള്ള പാട്ടെഴുതി കഴിഞ്ഞാൽ അത് വായിച്ചു നോക്കി തിരുത്താൻ മഠത്തിൽ നിന്ന് വിളിക്കുമ്പോഴാണ് കരീക്കൻ അവിടെ പോരുന്നത്. സത്യത്തിൽ മർഗരീതയ്ക്ക് കരീക്കൻ്റെ തിരുത്തുകൾ ആവശ്യമായിരുന്നില്ല. എന്നാൽ കരീക്കൻ അവിടെ ചെല്ലണമെന്നും പാട്ട് വായിച്ചു നോക്കണമെന്നും ഒരു തിരുത്തെങ്കിലും വരുത്തണമെന്നും ആഗ്രഹിച്ചിരുന്നത് മർഗരീത മാത്രമല്ല, തിരുകുമാരൻ വരണുണ്ട്, കന്യാസ്ത്രീകൾ അടക്കം പറയും. കരീക്കന് തിരുകുമാരൻ്റെ കണ്ണോ മൂക്കോ മുടിയോ ചിരിയോ വചനമോ വയസ്സോ ഉണ്ടെന്ന് ഓരോ ദിവസവും അവർ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു. കരീക്കൻ്റെ ചുറ്റും കൂടി നിൽക്കാനും മർഗലീത്ത പാട്ടിൻ്റെ വരികൾ വായിച്ചു കൊടുക്കുന്നത് കേൾക്കാനും മഠത്തിലെ വയസ്സായ കന്യാസ്ത്രീകൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. മറ്റുള്ളവരെക്കാൾ മുൻപേ അവരെത്തി. എത്ര മനോഹരമായ പാട്ട്! അവരിൽ പലരും കണ്ണീരൊപ്പുന്നത് കരീക്കൻ കണ്ടിട്ടുണ്ട്. ഇതിൽ കരയാൻ എന്തിരിക്കുന്നു എന്ന് അതിശയിച്ചിട്ടുണ്ട്. വേദനയോടെ മുഖം കുനിച്ചിരിക്കുന്നവരും കോരി തരിക്കുന്നവരും ആ പാട്ട് ഒരിക്കലും കഴിയരുതേന്ന് ആഗ്രഹിച്ചിരുന്നവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. തിരുകുമാരനെ സിഗരറ്റ് മണക്കുന്നു എന്ന് പറഞ്ഞ് അവൾ കളിയാക്കി. സിഗരറ്റിൻ്റെയും സെന്റിൻ്റെയും വിയർപ്പിൻ്റെയും പൗഡറിൻ്റെയും കൂടിക്കുഴഞ്ഞ ആ ആൺമണം തങ്ങളെ വിഷാദത്തിൻ്റെ കയത്തിലേക്ക് മുങ്ങിത്താഴ്ത്തുന്നുവെന്ന് പലർക്കും അഭിപ്രായമുള്ളതായി മർഗലീത്ത കരീക്കനോട് പറഞ്ഞു. അതിൽ പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാതെയാണ് അയാൾ അവിടെ പോയിരുന്നത്. എവിടെയോ കളഞ്ഞു പോയൊരു മണമോർത്ത് തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന കടുത്ത വിഷാദത്തിൽ മുങ്ങിയതായിരുന്നു പിന്നീടത്തെ പാട്ടുസന്ധികൾ. പാട്ടും കൂത്തും ഇഷ്ടപ്പെടാത്ത ഒരേ ഒരാൾ കപ്ലോനച്ചനായിരുന്നു. ദൈവനാമം പ്രകീർത്തിക്കുന്നതാണല്ലോ എന്നൊരൊറ്റ കാരണം കൊണ്ട് അയാളത് സഹിക്കുന്നു എന്ന് മാത്രം. ചെറുപ്പക്കാരുടെ നോട്ടത്തിൻ്റെ അർത്ഥങ്ങൾ മാറുന്നുണ്ടോ എന്ന് കണ്ണിൽ എണ്ണയൊഴിച്ചാണ് അയാൾ കവലിരിക്കുക. ഏതു വലിയ ദൈവസ്നേഹവും ബോംബ് പോലെ പൊട്ടിത്തെറിച്ചേക്കാം. പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ചിലപ്പോൾ 5-6 മിനിറ്റ് നേരത്തേക്ക് ചെറുപ്പക്കാരെ ഒറ്റയ്ക്കിരുത്തിയിട്ട് പല പല രഹസ്യസ്ഥാനങ്ങളിൽ ചെന്നു നിന്ന് അവരെ ഒളിഞ്ഞു നോക്കുന്നതും അദ്ദേഹത്തിൻ്റെ കാവലിൻ്റെ ഭാഗമായിരുന്നു. കപ്ലോനച്ചൻ കോണിയുടെ ചോട്ടിലുണ്ടിട്ടാ, കോഴിക്കോടിൻ്റെ പിന്നിലുണ്ടിട്ടാ, കട്ടിലിൻ്റെ അടിയിലുണ്ടിട്ടാ എന്ന് പതുക്കെ വിളിച്ചു പറഞ്ഞ് ഒളിച്ചു കളിച്ച ബാല്യങ്ങളെ ചെറുപ്പക്കാരികൾ തിരിച്ചുപിടിക്കും. കരീക്കൻ നെടുവേർപ്പിട്ടു. മർഗലീത്തയുടെ ഓർമ്മകൾ അയാളെ വളരെ അസ്വസ്ഥനാക്കി. ഇതുവരെ ഈ കനത്ത കാറ്റിലും മഴയിലും എങ്ങോട്ട് പോകുന്നു എന്ന് അയാൾക്ക് ലക്ഷ്യമുണ്ടായിരുന്നില്ല. ഇനി ഗോസായി കുന്നിറങ്ങി വലത്തോട്ട് തിരിഞ്ഞ് കാട്ടൂക്കാരൻ ലെയിനിലൂടെ അയാൾ സൈക്കിൾ ഓടിക്കും. അവിടെയാണ് മർഗലീത്തയുടെ വീട്. ഹെഡ്ലൈറ്റ് ഇട്ട് പാഞ്ഞു പോകുന്ന കാറുകൾക്കും ബസ്സുകൾക്കും ലോറികൾക്കും ഒക്കെ ഇന്ന് ഗോസായിക്കുന്ന് കയറാൻ വിഷമമില്ല. ഭാരവണ്ടികളും അതെ. പെട്ടിയോട്ടിഷകൾ എത്ര വലിയ ഭാരവും വലിച്ചു കയറ്റി ഒരു കൂസലുമില്ലാതെ ഗോസായിക്കുന്ന് കയറുന്നു. അറക്കപ്പൊടി, വിറക്, അരി, പലചരക്ക്, പച്ചക്കറി, കാലിത്തീറ്റ, കരീക്കൻ, കുഞ്ഞുവറിദേട്ടൻ ഭാരം വലിച്ചു കയറ്റുമ്പോൾ ഗോസായിക്കുന്ന് കുത്തനെയായിരുന്നു. വലിയൊരു വെല്ലുവിളിയായിരുന്നു. അയാൾ ഒരടി മുന്നോട്ട് വെച്ചാൽ ഭാരം അയാളെ 2 അടി പിറകോട്ടിറക്കും. നെറ്റി മുതൽ വിയർത്ത വിയർപ്പെല്ലാം കൂടി കാലിലേക്ക് ഒഴുകി ടാറിട്ട റോഡിൽ കാലുവഴുക്കും. റോയ് ഫ്രാൻസിസ് എന്ന കുഞ്ഞു കരീക്കൻ എല്ലും തോലുമായി അവൻ്റെ പട്ടിണി കൈകൊണ്ട് പുറകിൽ നിന്ന് തള്ളിക്കൊടുത്ത് അപ്പനെ സഹായിക്കാൻ നോക്കും. പിന്നീന്ന് മാറടാ മോനെ, അപ്പനെ പിടിച്ചാൽ പിടി കിട്ടണില്ല. വഴുക്കുന്ന കാലുകളെ ഉറപ്പിച്ചു നിർത്താൻ പാടുപെട്ട് അപ്പൻ വിളിച്ചു പറയും. റോയ് ഫ്രാൻസിസ് കരീക്കൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും അയാൾക്ക് ഗോസായിക്കുന്ന് അപ്പൻ്റെ കിതപ്പിൻ്റെ മുഴക്കങ്ങളായിരിക്കും. ഒരു കൈ വെച്ച ചേട്ടാ, ഒന്ന് സഹായിച്ചേ. അപ്പൻ്റെ അപേക്ഷ ചെവി കൊള്ളാതെ ആളുകൾ കുന്നു കയറിയും കുന്നിറങ്ങിയും പോകുന്നുണ്ടാവും. കുഞ്ഞു കരീക്കൻ അവരുടെ കാലുകളെ കാണും. മുഖത്ത് നോക്കാനുള്ള ശേഷി അവനുണ്ടായിരുന്നില്ല. സഹതാപമാണോ പരിഹാസമാണോ രസക്കേടാണോ ആളുകൾക്കുള്ളത് കരീക്കൻ ദൈവത്തോടടുത്ത നിമിഷങ്ങൾ അവയൊക്കെയായിരുന്നു. കർത്താവെ, എൻ്റെ അപ്പൻ്റെ കഷ്ടപ്പാട് മാറ്റണേ. ഇന്ന് ഗോസായിക്കുന്ന് ആർക്കും വെല്ലുവിളിയല്ല. ജീവിതം മാറിപ്പോയി. ഇടിച്ചു നിരപ്പാക്കിയ കുന്നിൻ്റെ ഇരുവശത്തും കമനീയങ്ങളായ വീടുകൾ നിരന്നു നിൽക്കുന്നു. ആ വീട്ടുമുറ്റങ്ങളിലേക്ക് എത്താൻ മേലോട്ടൊഴുകുന്ന സുന്ദരൻ പാതകളുണ്ട്. പുൽത്തകടികളും പൂന്തോട്ടങ്ങളും അലങ്കാര വിളക്കുകളും വീടിനേക്കാൾ ചെലവ് കൂടിയ മതിലും ഗേറ്റുമൊക്കെ ഗോസായിക്കുന്നിനെ അത്ഭുത ലോകമാക്കിയിരിക്കുന്നു. അവിടുത്തെ പൂച്ചെടികൾ മാത്രം എന്നും പൂക്കുന്നു. അവിടുത്തെ പുൽത്തകടി മാത്രം ഏതു വേനൽക്കും കരിയില്ല. ആ വീടുകളുടെ ചായം മാത്രം ഒരിക്കലും മങ്ങുകയില്ല. ഗോസായിക്കുന്നിന് ഇപ്പോൾ കാൽനടക്കാരും കൈവണ്ടികളും ഇല്ലെന്നു തന്നെ പറയാം. എന്തിന്, സൈക്കിൾ ഓടിച്ചു പോകുന്ന പഴഞ്ചന്മാരും വളരെ കുറഞ്ഞു. ധാനിയലച്ചൻ പോലും മാരുതി 800 ഗോസായിക്കുന്ന് കയറുന്നത്. തൃശ്ശൂർക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂവെങ്കിലും ആളുകൾ ബസ്സിലേ പോകൂ. വാഹനങ്ങൾക്ക് ഗോസായിക്കുന്ന് കേരളം ഇറങ്ങലും ഒരു ഹരമാണ്. ഇടിച്ചു നിരത്തി പരുവമാക്കിയ വീതി കൂടിയ റബ്ബറൈസ്ഡ് റോഡിലൂടെ മനോഹരമായ ഡ്രൈവ്. ഗോസായി കുന്നിറങ്ങി അല്പം മുന്നോട്ട് പോയി വലത്തോട്ട് തിരിഞ്ഞാൽ കാട്ടൂക്കാരൻ ലെയിനായി. 100-150 പഴക്കമുള്ള ക്രിസ്ത്യൻ വീടുകളുണ്ട് കാട്ടൂക്കാരൻ ലെയിനിൽ. പഴക്കമുള്ള മരങ്ങളും കാണാം. നാട്ടിലെ ഏറ്റവും സൗന്ദര്യമുള്ള വീട് കാട്ടൂക്കാരൻ ലെയിനിലാണ്. അതിനെ വെല്ലുന്ന ഭംഗിയിൽ പുതിയ കാലത്തൊരു വീടുണ്ടാക്കാൻ വമ്പൻ പണക്കാർക്കൊന്നും തോന്നിയിട്ടില്ല. അതിനുള്ള സൗന്ദര്യബോധം കമ്മിയാണ്. കാട്ടൂക്കാരൻ ലെയിനിൽ 1 ഫർലോങ് പോയാൽ മർഗലീത്തയുടെ വീടായി. നൂറ്റാണ്ട് പഴക്കമുള്ള അമ്മാമാവിൻ്റെ തണലിൽ അതിപുരാതനമായ ഇരുട്ടും തണുപ്പുമുള്ള മുറ്റവും ഐവി വള്ളികൾ പൊതിഞ്ഞ ചെങ്കല്ലിൻ്റെ മതിലുമായി. മർഘലീത്തയെ കാണാൻ പോവുകയാണെന്ന് ഓർത്തപ്പോൾ കരീക്കൻ്റെ ദേഹത്തു കൂടി ഒരു മിന്നൽ കടന്നുപോയി. ചൂടുള്ള രക്തം മുഖത്തെ കിരച്ചു കയറി. ഇതുവരെ കണ്ടതുപോലെയല്ല ഇപ്പോൾ അവളെ കാണുക. ഇതുവരെ കണ്ട പരിസരത്തിലല്ല, വേഷത്തിലുമല്ല. കന്യാസ്ത്രീയുടെ ഉടുപ്പിലല്ലാത്ത മർഘലീത്ത എങ്ങനെയായിരിക്കും? അത്തരമൊരു ആലോചനയുണ്ടായപ്പോൾ മർഘലീത്തയെ കാണാനുള്ള അയാളുടെ ആഗ്രഹം നൂറിരട്ടിയായി. സൈക്കിളിൻ്റെ വേഗം കൂടി. മഴ ഒരു പ്രശ്നമല്ലാതായി. ഒരുപക്ഷെ മർഘലീത്തയെ കാണാൻ പറ്റിയില്ലെന്നും വരാം. ലോകത്തിനു മുഴുവൻ മർഘലീത്ത വലിയൊരു രഹസ്യമാണ്. കായപഴുക്കയിടുന്ന കുണ്ടിൽ അവൾ മരണക്കുഴിയിലെന്നോണം കിടക്കുകയാണെന്ന കാര്യം അറിയാവുന്ന ഒരേ ഒരാൾ കരീക്കനാണ്. ജോൺ ചെണ്ണയുടെ വീട് ആ വലിയ രഹസ്യം സൂക്ഷിക്കാൻ എന്തു വിലയും കൊടുക്കും. മർഘലീത്തയെ കാണാൻ അവർ അയാൾ അനുവദിച്ചെന്നു വരില്ല. ജോൺ ചെണ്ണയ്ക്ക് കരീക്കനെ പോലെ ദരിദ്രനായ ഒരു അസ്ഥേന്തിയെ വിലവെക്കേണ്ട കാര്യമില്ല. എന്നാൽ ഈ നിമിഷത്തിൽ ലോകത്തിൽ ഏത് ഒന്നിനേക്കാളും കരീക്കന് വിലപ്പെട്ടത് മർഘലീത്തയായിരിക്കുന്നു. അവളെ കാണാതിരിക്കാൻ പറ്റില്ല. വിളക്കുകൾ തെളിഞ്ഞിരുന്നു. വിളക്കു കത്തിക്കാനുള്ള നേരമായിട്ടല്ല, മഴക്കാറ് കൊണ്ട് മൂടി ഇരുണ്ടു നിൽക്കുകയാലാണ്. പടി തുറന്ന് മർഘലീത്തയുടെ ചങ്ങാതിക്കല്ല് ചവിട്ടിയിറങ്ങി പഴുത്ത മാവലുകൾ ഒഴുകി നടക്കുന്ന വെള്ളത്തിൽ ലോഹയുടെ അടിവശം നനഞ്ഞ് കരീക്കൻ വരാന്തയിലേക്ക് കയറി. അയാൾ ആകെ നനഞ്ഞിരുന്നു. എലേനയെ തോളത്തിട്ടിറക്കിക്കൊണ്ട് ആലിസ് സ്വീകരണ മുറിവിൽ നടക്കുകയായിരുന്നു. കരീക്കനെ കണ്ടതും അവൾ പാട്ടു നിർത്തി. അമ്പരന്ന് പേടിച്ച് മിണ്ടാതെ നിന്നു. അച്ഛൻ മർഘലീത്തയുടെ കാര്യം അറിഞ്ഞിട്ട് വരികയാണെന്ന് അവൾ ഊഹിച്ചു. മുഖത്തെ വെള്ളം വടിച്ചു കളഞ്ഞിട്ട് ചെറിയൊരു ചിരിയോടെ കരീക്കൻ ചോദിച്ചു, അകത്തേക്ക് വരാമല്ലോ? വിറയ്ക്കുന്ന ഒച്ചയിൽ ആലിസ് പറഞ്ഞു, യേശുമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരീക്കൻ അകത്തേക്ക് നടന്നു. ചണ്ണയുടെ വീട്ടിലെ വിലപിടിച്ച സോഫകളിൽ നനഞ്ഞ തുണിയോടെ ഇരിക്കാൻ അയാൾ ഇഷ്ടപ്പെട്ടില്ല. അമ്മ? കരീക്കൻ ചോദിച്ചു. അമ്മക്ക് എടക്ക പ്രഷർ കൂടുതലാ. അമ്മ കിടക്കുന്ന മുറിയിലേക്ക് കടന്നതും വേപ്പെണ്ണയുടെ മണം പെട്ടെന്ന് റോയ് ഫ്രാൻസിസ് കരീക്കനെ അയാളുടെ അമ്മച്ചിയുടെ മണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പിടികൂടി. വേപ്പെണ്ണയുടെ മാത്രമല്ല, അമ്മയുടെ മുറിയിലാകെ തങ്ങി നിൽക്കുന്ന വളരെ പരിചിതമായ വേറെ ഏതോ മണമുണ്ട്. അനേകം മണങ്ങളുടെ ചേരുവ കൊണ്ടുണ്ടായത്. അമ്മയ്ക്ക് തീരെ വയ്യ, ഷുഗറുണ്ട്, പ്രഷറും. ഞങ്ങളെ നിർബന്ധിച്ച് പിടിച്ച് കിടത്തിയേക്കാ, സിൽവി പറഞ്ഞു. അച്ഛനെ കൊണ്ട് അമ്മ തട്ടിപ്പിടിഞ്ഞെണീറ്റു. സോറി, റിപ്പീറ്റ്. അച്ഛനെ കണ്ട് അമ്മ തട്ടിപ്പിടിഞ്ഞെണീറ്റു. എണീക്കണ്ട, കിടന്നോളൂ. കസേര വലിച്ച് അമ്മയുടെ കട്ടിലിനോട് ചേർത്തിട്ട് കരീക്കൻ ഇരുന്നു. അയാൾ അമ്മയുടെ സിരസിൽ കൈവച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു. വല്യച്ഛന വരാന്നാ ഞാൻ വിചാരിച്ചേ, അമ്മ പറഞ്ഞു. വല്യച്ഛൻ വരും, ഞാൻ വന്നത് വേറെ കാര്യത്തിനാ. എനിച്ചിരുന്ന അമ്മയ്ക്ക് ചിലപ്പോൾ തലചുറ്റും, സിൽവി വീണ്ടും പറഞ്ഞു. അധികം വർത്തമാനം പറയണ്ടെന്നാ ഡോക്ടർ പറഞ്ഞേക്കണേ. ഏത് ഡോക്ടർ? അമ്മ സിൽവിയെ പൊള്ളിക്കുന്നൊരു നോട്ടം നോക്കി. എന്നിട്ട് കരീക്കനോട് പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ. കരീക്കൻ അമ്മയെ സൂക്ഷിച്ചു നോക്കി. മുണ്ട് മുഷിഞ്ഞിരിക്കുന്നു, മുടി പാറി പറന്ന് കിടക്കുന്നു, മുഖത്തെ ചുളിവുകൾക്കിടയിൽ കണ്ണീർ തളം കെട്ടി നിൽക്കുന്നു. വ്യസനത്തിൻ്റെ നിറം പോലെ ഒരു വെള്ളാമിപ്പ് അമ്മയുടെ മുഖത്തും ചുണ്ടുകളിലും പടർന്നിരിക്കുന്നു. അവർ കരീക്കൻ്റെ നേരെ നോക്കിയില്ല. ഉള്ളിൽ അളക്കലും ചുരയലുമാണ്. ഏത് മോറും വെച്ചിട്ടാണ് ഞാൻ എന്നെ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും നോക്കുക? ഞാൻ മർഘലീത്തയെ കാണാനാണ് വന്നത്, കരീക്കൻ പറഞ്ഞു. അയാൾ അമ്മയുടെ കൈ പിടിച്ചു. അമ്മയുടെ നടുക്കം അയാൾ അവരുടെ കൈകളിൽ അറിഞ്ഞു. തീയിൽ തൊട്ട പോലെ അമ്മ കൈ പിൻവലിച്ചു. സിസ്റ്റർ എവിടെയാണ്? കരീക്കൻ ഒച്ച തീരെ താഴ്ത്തി ചോദിച്ചു. കരീക്കന് മാത്രം കേൾക്കാവുന്ന വിധത്തിൽ അമ്മ വിങ്ങിപ്പൊട്ടി. ചതിച്ചില്ലേ അച്ഛാ, നിറഞ്ഞ കുടുംബം നശിപ്പിച്ചില്ലേ? പഴച്ചു പറ്റാലും കൂടി ഇക്കിത്ര തണ്ണുണ്ടാവില്ല. ഒച്ചയില്ലാത്ത പെരുമഴ പോലെയായിരുന്നു അത്. കരീക്കൻ വിഷമിച്ചു പോയി. അയാൾ ആ വൃദ്ധയെ ആശ്വസിപ്പിച്ചു. തെറ്റ് പറ്റാത്തവരുണ്ടോ അമ്മച്ചി? ഉച്ചരിച്ചു കഴിഞ്ഞ ഉടനെ ആത്മവഞ്ചനയുടെ സ്വരമാണിതെന്ന് കരീക്കന് തോന്നി. മർഘലീത്ത ചെയ്തത് തെറ്റല്ലെന്നുള്ള തൻ്റെ തന്നെ വിശ്വാസത്തെ ചോദ്യം ചെയ്യലാണത്. കൂടുതൽ ശരി മർഘലീത്തയാണെന്ന് അയാൾക്ക് തോന്നിയിട്ടുള്ളതാണ്. പിന്നെ എന്തിനാണ് അയാൾ മർഘലീത്ത തെറ്റു ചെയ്തു എന്ന് അമ്മയോട് സമ്മതിച്ചത്? പലപ്പോഴും നാവ് ചതിക്കുന്നു. അതോ എളിയവരിൽ എളിയവരായ ഈ അമ്മയുടെ മുന്നിൽ ഒരു പുരോഹിതൻ്റെ റോളിൽ കരീക്കൻ തിളങ്ങാൻ തീരുമാനിച്ചതോ? അതുമല്ലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ ഉള്ളിൻ്റെ ഉള്ളിലെ ബീരുവിനെ കണ്ട് അയാൾ വിളറി വല്ലാതായി. ധൈര്യമില്ല. മർഘലീത്ത ചെയ്തതുപോലെ ഒരു തിരിച്ചറിവിനെ സ്വീകരിക്കാൻ കരീക്കന് ധൈര്യമില്ല. മർഘലീത്ത അവൾക്ക് പറ്റിയ തെറ്റ് തിരുത്തുകയായിരുന്നില്ലെന്ന് അമ്മച്ചി. സോറി, റിപ്പീറ്റ്. മർഘലീത്ത അവൾക്ക് പറ്റിയ തെറ്റ് തിരുത്തുകയായിരുന്നില്ലേ അമ്മച്ചി? കരീക്കൻ ചോദിച്ചു. അമ്മ അതിശയത്തോടെ ആ പുരോഹിതനെ നോക്കി. കന്യാസ്ത്രീ ആവണത് തെറ്റാ? എന്നല്ല, തന്നോടും ദൈവത്തിനോടും അനീതി ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സത്യസന്ധമായിട്ട് ഇറങ്ങിപ്പോകുന്നത്. അതിലധികം ഒരു വാക്കും അയാൾക്ക് ഇനി പറയാൻ കഴിഞ്ഞില്ല. 100% സത്യസന്ധനായിരിക്കാൻ കരീക്കന് കഴിയുന്നുണ്ടോ? അയാൾ വേവലാതിയോടെ അവിടെ നിന്നെഴുന്നേറ്റു. കസേരയിൽ പൊന്തി നിന്നിരുന്ന അണിയിലുടക്കി ലോഹയുടെ ഒരറ്റം കീറി. അയാൾ തിരിച്ചു പോവുകയാണെന്നാണ് ആലിസും സിൽവിയും കരുതിയത്. അമ്മയെ സന്ദർശിക്കാൻ വന്നതായിരിക്കാം. എനിക്ക് മർഗലീതയെ കാണണം, കരീക്കൻ പറഞ്ഞു. പ്രേതത്തെ കണ്ട പോലെ ആലിസ് വിളറി. സിൽവിയും വല്ലാതെയായി. അതിന് സിസ്റ്റർ ഇവിടെ ഇല്ലല്ലോ. കരീക്കന് ശരി വന്നു. സിസ്റ്റർ ഇവിടെ ഉണ്ടെന്ന് താൻ അവരോട് പറഞ്ഞോ? മർഗലീതയെ പൂട്ടിയിട്ട സ്ഥലം കാണിച്ചു തന്നാലും മതി. പൂട്ടിയിടാൻ മാത്രം വലിയ തെറ്റൊന്നും മർഗലീത ചെയ്തിട്ടില്ലെന്നും അത്ര വലിയ പാപകൃത്യം ഒരു കുടുംബത്തിനകത്ത് നടന്നുകൂടെന്നും കരീക്കൻ അവരെ ഉപദേശിച്ചു. എന്തായാലും മർഗലീത ഇവിടെ ഉണ്ടെന്ന് തനിക്കറിയാം. അവളെ കണ്ടു സംസാരിക്കാതെ തനിക്കിവിടുന്ന് പോവാൻ പറ്റില്ല. ഒരു പുരോഹിതന് അതിനുള്ള കടമയുണ്ട്. സിൽവിയും ആലിസും ധർമ്മസങ്കടത്തിലായി. മർഗലീത അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് കരീക്കനെ വിശ്വസിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സോറി ഫാദർ. വിശ്വാസമല്ലെങ്കിൽ ഫാദറിന് എവിടെ വേണമെങ്കിലും പരിശോധിക്കാം. ഞങ്ങൾക്കൊരു പ്രോബ്ലവും ഇല്ല. ഇവിടെ ആരും ആരെയും പൂട്ടിയിട്ടിട്ടില്ല. സിൽവി പറഞ്ഞത് നേരാണെന്നും നുണയാണെന്നും ഒരേ സമയം തോന്നിയതുകൊണ്ട് ആലിസ് വിഷമത്തിലായി. ഒരു പുരോഹിതനോട് നുണ പറയാനോ സത്യം മറച്ചു വയ്ക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. അവളുടെ നെഞ്ചിടിക്കുന്നത് ആരും അറിയാതിരിക്കാൻ അവൾ എലേനയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇള്ള കാര്യം എന്തൂട്ടിനണ്ടി ഇല്ല എന്ന് പറയണേ. അമ്മ ദേഷ്യപ്പെട്ടു. തലചുറ്റിൽ വകവയ്ക്കാതെ അമ്മ എണീറ്റു നിന്നു. ഉവ്വാച്ച, ആമക്കടെ ദേഷ്യത്തിന് അവരവളെ പൂട്ടിയിട്ടു. ശരിയാണ്, പിന്നെ തുറന്നും വിട്ടില്ലേ അവളാ. അവൾ എന്തുട്ടാ ചെയ്തേ? കമാന്നൊരക്ഷരം മിണ്ടാണ്ട് ഇറങ്ങിപ്പോയി. എങ്ങട്? അതാ ഞാൻ ചോദിക്കണേ. അവൾക്കിനി എങ്ങടാ പോവാൻ പറ്റുക? മർത്തിക്കേറ്റോ? ബന്ധുവീടുകളിൽ പോവാൻ പറ്റുമോ? ഏതെങ്കിലും ക്രിസ്ത്യാനികളുടെ വീട്ടിൽ കയറ്റോ? എവിടേക്കിന്ന് വെച്ചിട്ട് അവൾ ഇറങ്ങിപ്പോയേ? പെരുവഴി ആധാരായില്ലേ? എന്താ അവൾ കണ്ടേക്കണേ? വല്ല കിണറ്റിലാ കുളത്തിലാ ചാടി ചത്തൂന്ന് കേട്ടാ എനിക്ക് അത്രയും ആശ്വാസവും. സത്യച്ച ഞാൻ പറയണേ, അവളിനി ചത്ത് കിട്ടിയാ മതി. ജീവിക്കാനുള്ള യോഗ്യത എന്താണെന്ന ചോദ്യം മർഗലീതയുടെ അമ്മയോട് ചോദിക്കാൻ കരീക്കന് തോന്നിയില്ല. മർഗലീതയുടെ വീട്ടിൽ നിന്ന് തിരികെ സൈക്കിൾ ചവിട്ടുമ്പോൾ കരീക്കന് സമാധാനം തോന്നി. മർഗലീത രക്ഷപ്പെട്ടിരിക്കുന്നു. അവളെ ഞെരുക്കുന്ന മുൾക്കാടുകൾ ഇനിയില്ല. ആകാശത്തേക്ക് തുറന്നുവിട്ട കിളിയാണവൾ. പറക്കട്ടെ ഇഷ്ടം പോലെ. സത്യത്തിൽ മർഗലീതയേക്കാൾ സ്വതന്ത്രനായത് താനാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. തനിക്ക് മർഗലീതയുടെ ഭാരം മനസ്സിൽ നിന്ന് ഇറക്കി വയ്ക്കാം. പതുക്കെ അവൾ നീങ്ങിപ്പോകും. കരീക്കന്റെ സ്വപ്നങ്ങളിൽ പോലും വരാത്ത വിധം. കുറച്ചു നേരത്തേക്ക് കണ്ട പേടി സ്വപ്നം പോലെ ഒരു അസ്വസ്ഥത മാത്രം ബാക്കി വെച്ച് മർഗലീത കടന്നുപോയതായി അയാൾ സങ്കല്പിച്ചു. കൂടുതൽ വിശുദ്ധിയോടെ താൻ മടങ്ങും. പ്രായശ്ചിത്തങ്ങളാൽ തന്നെ തന്നെ വീണ്ടെടുക്കും. മർഗലീത ഒരു പരീക്ഷണമായിരുന്നു. താനതിൽ ജയിക്കും. മർഗലീത എങ്ങോട്ട് പോയിരിക്കുമെന്ന ആലോചന വരാതിരിക്കാൻ കരീക്കൻ ശ്രദ്ധിച്ചു. അവൾ എങ്ങോട്ട് പോയിരിക്കും? രാത്രിയിലെ അവളുടെ താവളം ഏതായിരിക്കും? ഭക്ഷണമോ വസ്ത്രമോ ഇല്ലാതെ അവൾ വിഷമിക്കുമോ? തെരുവുകളിൽ അവൾ ആക്ഷേപിക്കപ്പെടുമോ? മർഗലീത സുരക്ഷിതയായിരിക്കുമോ? തുടങ്ങിയ കാര്യങ്ങൾ ഓർത്ത് ഉത്കണ്ഠപ്പെടാതിരിക്കാൻ വേണ്ടി മർഗലീത സ്വതന്ത്രയായെന്ന ആഹ്ലാദം ആഘോഷിക്കാൻ അയാൾ തീരുമാനിച്ചു. സന്ധ്യാ പ്രാർത്ഥനകൾക്കു ശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ കുളിച്ച് അലക്കിയ വസ്ത്രങ്ങൾ ഉടുത്ത് ഏറെ രുചിയോടെ ഉണ്ട് കരീക്കൻ വായിക്കാനിരുന്നു. അയാൾക്ക് എല്ലാത്തിനും വലിയ ഉത്സാഹം തോന്നി. മർഗലീത രക്ഷപ്പെട്ടതിനു ശേഷം എല്ലാ വഴികളും തെളിഞ്ഞതുപോലെ, എല്ലാം ജീവന്റെ രക്ഷാമാർഗങ്ങളായതുപോലെ. ഏറെ നാളുകൾക്ക് ശേഷം അയാൾ തന്റെ ചരിത്ര പുസ്തകങ്ങൾ മറിച്ചു നോക്കി. വലിയ പള്ളിയിൽ താമസിച്ചിരുന്ന KT യോഹന്നാൻ കത്തനാർ മാർ തിമത്തിയോസ് മെത്രോപൊലീത്തയ്ക്കെതിരെ മെത്രോപൊലീത്തയെ ഒന്നാം പ്രതിയും ശ്രീമാൻ KJ അന്തോണിയെ രണ്ടാം പ്രതിയുമാക്കി 1085 127 നമ്പറായി ഫയൽ ചെയ്ത മാനനഷ്ട കേസിന്റെ പകർപ്പ് വളരെ ദിവസം മുമ്പ് യോഹന്നാൻ കശീശയുടെ വീട്ടിൽ നിന്ന് സമ്പാദിച്ചിരുന്നതാണ്. വായിച്ചു നോക്കാൻ കഴിഞ്ഞിരുന്നില്ല അത്. യോഹന്നാൻ കശീശയുടെ അപ്പന്റെ ചരിത്ര രേഖകളിൽ നിന്നാണ് റോയ് ഫ്രാൻസിസ് കരീക്കൻ ഇത് കണ്ടെടുത്തത്. തിമത്തിയോസ് മെത്രോപൊലീത്ത KT യോഹന്നാൻ കത്തനാരെ വടികൊണ്ടടിച്ചു എന്ന രസകരമായ കേസാണ്. വ്യവഹാരത്തിന്റെ ഭാഷ അതിലും രസമാണ്. കുറെ നേരം കരീക്കൻ മാനനഷ്ട കേസിൽ കുരുങ്ങിക്കിടന്നു.